സൂറത്തു തൗബ
ഖുർആനിലെ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു സൂറത്താണ്. എന്തുകൊണ്ട് ബിസ്മി ഇല്ല എന്ന ചോദ്യത്തിൻ്റെ വളരെ ലളിതമായ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അങ്ങനെയാണ് ഈ സൂറത്തിനെ ഓതിയതും എഴുതി വെച്ചതും മറ്റ് പല കാരണങ്ങളും അതിന് പറയാറുണ്ട്. പക്ഷെ തഫ്സീർ ഇബ്നു കസീർ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഈയൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇതിനെപ്പറ്റി പറയാറ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു, അർ റഹ്മാൻ, റഹ്മാനായ കരുണാനിധിയും കരുണ വാരിധിയുമായ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആ അർറഹ്മാന്റെ യഥാർത്ഥ വിശദീകരണം ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അള്ളാഹു അനുഗ്രഹം ചെയ്യും, ഗുണം ചെയ്യും. അർറഹീം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിച്ചവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവൻ, അനുഗ്രഹം ചെയ്യുന്നവൻ. അങ്ങനെ വരുമ്പോൾ ഈ സൂറത്തിൽ ചില വളരെ കർശനമായ കുറെ നിയമങ്ങളും കൽപ്പനകളും ഉണ്ട്. ശത്രുക്കളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നൊക്കെ ഉള്ള കുറെ പരാമർശങ്ങളും, പിന്നെ മാത്രമല്ല ഭൂമിയിൽ മുഴുവൻ സ്ഥലത്തും അള്ളാഹുവിനെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും താമസിക്കാനും സഞ്ചരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിൽ ഒരു ചെറിയ ഒരു തുരുത്ത്, ഒരു ചെത്ത് പ്രദേശത്ത്, ചെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ചെത്ത് അടിപൊളി ആ ഇതല്ല ചെത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചക്കച്ചെത്ത് എന്ന് പറയാറുണ്ട്, ഒരു ചീന്ത് സ്ഥലത്ത് അമുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുശ്രിക്കുകളായ ആളുകൾക്ക് അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കുറെ ഇത് കൽപ്പനകൾ വരുന്ന ഒരു സൂറത്തായതുകൊണ്ട് അതിന് ബിസ്മില്ല എന്നൊക്കെ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും അതിന് പറഞ്ഞു വരുന്നു. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച അതേ രീതിയിൽ തന്നെയാണ് ഖുർആൻ ഉള്ളത് എന്നതിന് ഇതും ഒരു തെളിവായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലം, ഇതിൽ ചർച്ച ചെയ്യുന്ന പ്രമേയങ്ങൾ, വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഒന്ന് കുറെ കാര്യങ്ങൾ ഇത് തബൂക്ക് യുദ്ധത്തിന് മുമ്പും പിമ്പുമുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാ നിർവഹിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കൊല്ലത്തെ ഹജ്ജിന് അമീറുൽ ഹജ്ജായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നിയോഗിക്കുകയും അദ്ദേഹം പുറപ്പെട്ടതിന് ശേഷം ഈ സൂറത്തിലെ ഈ ആദ്യ ഭാഗത്തെ ആയത്തുകൾ അവിടെ ഹജ്ജിൻ്റെ ദിവസം അവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി എൻ്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന നിലക്ക് അലി റളിയല്ലാഹു അൻഹുവിനെ ആ ബാധ്യത ഏൽപ്പിക്കുകയും അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ഹജ്ജിൽ ചേരുകയും ചെയ്തു. എന്താണ് ആ പ്രഖ്യാപനം? ഹിജ്റ ആറാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളുമായി ഹുദൈബിയയിൽ വെച്ച് ഒരു 10 കൊല്ലത്തെ കരാറിൽ ഒപ്പിട്ടിരുന്നു, ഒരു യുദ്ധമില്ലാ കരാർ. ആ കരാറിലെ കുറേ വ്യവസ്ഥകളുണ്ടായിരുന്നു, ഈ 10 വർഷക്കാലം പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല, ഓരോ കക്ഷിക്കും അവരെ സഹായിക്കുന്ന അവരുടെ അവരുമായിട്ട് സഖ്യത്തിലുള്ള മറ്റ് കക്ഷികൾ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറേ ആളുകളുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ടാവും സഖ്യകക്ഷികളായിട്ട്. ഖുറൈശികളും അങ്ങനെ തന്നെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായ മുസ്ലിങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ഈ സഖ്യകക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കരാറുണ്ടാക്കിയ അവരും യുദ്ധമില്ല കരാറും ഒക്കെ ഉണ്ടാക്കിയ അവരുമായിട്ടോ വല്ല യുദ്ധം നടക്കുകയാണെങ്കിൽ ഖുറൈശികളും ഖുറൈശികളുടെ ആൾക്കാരും മറ്റവർക്കെതിരായിട്ട് ഇവരെ സഹായിക്കാനോ ഒന്നും പാടില്ല എന്ന പല വ്യവസ്ഥകളും ആ കരാറിലുണ്ടായിരുന്നു. അപ്പം ആ കരാറ് ഏകദേശം മക്കം ഫതഹിന് മുമ്പ് ഖുറൈശികളിൽ പെട്ട ചിലര് ആ ഗോ ഇതിൽപ്പെട്ട ചിലര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് സഖ്യമുള്ള ഒരു ഗോത്രത്തെ കടന്നാക്രമിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരാറ് ദുർബലപ്പെടുത്തുകയും അങ്ങനെ മക്കയിലേക്ക് മാർച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ മാർച്ച് ചെയ്തു അതോടുകൂടി തന്നെ മക്ക ഫത്ഹാവുകയും ചെയ്തു. പക്ഷേ ഈ മക്ക ഫത്ഹ് നടക്കുന്നത് ഹിജ്റ 8 കൊല്ലത്തിലാണ്. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റ 6 വർഷവും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു പോയിന്റ്, സൂറത്തുൽ ഫത്ഹിൽ ഇന്നാ ഫതഹനാലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന ആ സൂറത്തില് പരാമർശിക്കുന്ന ഫത്ഹ് അല്ലെങ്കിൽ വിജയം എല്ലാവരും പെട്ടെന്ന് വിചാരിക്കാം മക്കാ വിജയത്തെ സംബന്ധിച്ചാണ്. മറിച്ച് അത് പിന്നെ ആ സൂറത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയം ഹുദൈബിയ സന്ധിയാണ്. ഈ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് അത് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ ഒപ്പുവെച്ച സമയത്ത് സഹാബികളിൽ ഭൂരിഭാഗവും അസംതൃപ്തരായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയും നിന്ദ്യമായ കുറെ കണ്ടീഷൻസ് ഉപാധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ സമ്മതിക്കേണ്ടി വന്നു. കാരണം ഇവർ അന്ന് 1400 ആളുകൾ ഹുദൈബിയ ആ സന്ധിയുടെ സമയത്ത് അവിടെ ആ ബയാത്തുർ റിദ്വാൻ നടക്കുമ്പം ആ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് കരാറ് ചെയ്യുമ്പോൾ അവർ മുഴുവൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ മരിക്കുന്നത് വരെ അങ്ങയോടൊപ്പം യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ച ഒരു സമൂഹം കൂടെ ഉണ്ടായിട്ട് പോലും ഇത്രയും അപമാനകരമായ വ്യവസ്ഥകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്നും അത് അവർക്ക് തന്നെ ഒരു അപമാന ബോധം അവരിൽ ഉണ്ടാവുകയും ചെയ്ത അതിനെയാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നത് വമ്പിച്ച അല്ലെങ്കിൽ വ്യക്തമായ ഒരു വിജയം. അത് പിന്നീടുള്ള ചരിത്രത്തിൽ അവർക്കത് മനസ്സിലാവുകയും ചെയ്തു. കാരണം അവിടെ 13, 6, 19 കൊല്ലം 19 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പ്രബോധനം നടത്തിയിട്ട് ഉണ്ടായ അനുയായികളുടെ എത്രയോ വലിയ ഇരട്ടിയാണ് ഈ ഹുദൈബിയ സന്ധിക്ക് ശേഷം മക്ക ഫത്ഹ് വരെയുള്ള ആ 2 അതിനുശേഷമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ 2 കൊണ്ട് ഇസ്ലാമിന് ഉണ്ടായ നേട്ടം. അപ്പൊ പ്രയോഗത്തിൽ അത് വലിയൊരു നേട്ടമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം ഈ മക്ക ഫത്ഹിന് മുമ്പ് തന്നെ ഈ ഖുറൈശികളിൽ അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നുണ്ടായ ഈ പിന്നെ എടുത്തുചാട്ടം, അതായത് ആ കരാറിന് എതിരായിട്ട് പിന്നെ അവർ പ്രവർത്തനത്തിൽ പിന്നെ മാപ്പും അല്ലെങ്കിൽ ഒരുതരം ഖേദം രേഖപ്പെടുത്തുന്ന വിധത്തിൽ അബു സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി മദീനത്ത് പോവുകയും ആ കരാറ് ദുർബലപ്പെടുത്താൻ പാടില്ല അത് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് സമ്മതിക്കാതെയും വരികയും വലിയൊരു സൈന്യവുമായിട്ട് മക്കയിലേക്ക് പോവുകയും അങ്ങനെ മക്കയും കീഴടക്കുകയും ചെയ്തു. അപ്പൊ ഈ മക്ക പിന്നെ ദുൽഹജ്ജ് അല്ല ഹിജ്റ 8 മക്ക കീഴടക്കിയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഹജ്ജിന് അയക്കുമ്പോൾ ആ കൊല്ലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന് പോയിട്ടില്ല, അതിനു മുമ്പും ഹജ്ജിന് പോയിട്ടില്ല, അതേസമയം ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജത്തുൽ വദാഅ് വരെ കാത്തിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്ന ഈ പ്രഖ്യാപനം അവിടെ നടത്തി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഇനി മുശ്രിക്കുകൾ അവിടെ വെച്ച് ഹജ്ജ് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്, നഗ്നമായിട്ട് കഅബ തവാഫ് ചെയ്യുന്ന ആ ഒരു സമ്പ്രദായവും നിർത്തേണ്ടതുണ്ട്. കാരണം മുശ്രിക്കുകളോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത് പല കൺഫ്യൂഷനും പിന്നെ ഇത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കും. അപ്പം ഈ ഹുദൈബിയ സന്ധി പൂർണ്ണമായിട്ട് ദുർബലപ്പെടുത്തുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ സൂറത്തു തൗബയിലൂടെ അള്ളാഹു നടത്തുന്നത്. പതിലിൽ ഞാൻ പറഞ്ഞു, ഒന്ന് തബൂക്ക് യുദ്ധത്തിന് മുമ്പ് ഉണ്ടായ, അതായത് ഈ മുസ്ലിം സമൂഹം ഇവരൊക്കെ സഹാബികളൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് അവരുടെ മനസ്സിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ല. പിന്നെ കപട വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗവും കൂടി മദീന കാലഘട്ടത്തിൽ ഇസ്ലാമിൽ ഉണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ ശരിക്കും കൈകാര്യം, പുറത്ത് ഞങ്ങൾ വിശ്വാസികളാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ സന്ദർഭം വരുമ്പം അതിൽ നിന്ന് പലരും പിൻവാങ്ങുക, ഇങ്ങനെ ഒരു ജിഹാദ് പ്രത്യേകിച്ചും ഇതിൽ ഒരു സൂറത്ത് ആയത്ത് പ്രത്യേകിച്ചുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളും മറ്റുള്ളതും ഒക്കെയാണ് പ്രിയങ്കരമെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഇത് കാത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്ന ചില ആയത്തുകൾ ഇതിലുണ്ട്. അപ്പം ബറാഅത്ത്, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇൻഖിത്താഉ മിനൽ അസ്മ, അതായത് അസമത്ത് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്, അതിൽ നിന്നുള്ള ഒഴിവാവല്, മുറിഞ്ഞുപോക്ക് എന്നാണ് ആസിമ. ആസിം എന്ന് പറഞ്ഞാൽ അഭയം അല്ലെങ്കിൽ ഒരു പിന്നെ സുരക്ഷയിൽ നിന്നുള്ള ഒഴിവാവല് അതാണ്. ഒമാ ഒമാ ഉബരി ഉ നഫ്സി ഇന്ന നഫ്സ ലമ്മാറത്തുൻ ബിസ്സു, ഞാൻ എൻ്റെ നഫ്സിനെ ഞാൻ ഒഴിവാക്കുന്നില്ല. കാരണം ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസൂ, മനുഷ്യൻ്റെ മനസ്സ് എന്നും തെറ്റിലേക്കുള്ള ഒരു ചായ്വ് അത് പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പം മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് നരകത്തിലേക്ക് നയിക്കും, മനസ്സ് വെറുക്കുന്ന കാര്യങ്ങൾ അത് സ്വർഗത്തിലേക്ക് നയിക്കും. അപ്പം ഇവിടെ ബറാഅത്ത് എന്ന് പറയുമ്പം ഒരു ക്ലിയറൻസ് എന്നാണ്, ഇബ്രാഉ സിമ്മ എന്നാണ് ഇവന് പറയാം. സിമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുക, ഇബ്രാഉ. അപ്പം ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഒഴികഴിവ്, ഇതുവരെ ഖുറൈശികളുമായിട്ടും അല്ലെങ്കിൽ അവർ ആരോടും ആരുമായിട്ടാണോ കരാർ ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് കുറേ ബാധ്യതകൾ അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ബാധ്യതയിൽ നിന്ന് പൂർണ്ണമായി തഹല്ലുലിൽ അല്ലെങ്കിൽ ഒഴിവാകുന്ന ഒരു ഇത് ബറാഅത്തുൽ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു വിടുതൽ അല്ലെങ്കിൽ ഒഴിവാവൽ. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, വ റസൂലിഹി, അവൻ്റെ റസൂലിൽ നിന്നും. ആർക്ക്? ഇലല്ലദീന, ഒരു കൂട്ടരിലേക്ക്. ആഹത്തും, ആഹദ, അഹദ് എന്ന് പറഞ്ഞാൽ കരാറ്, അഹദ് കരാറ്. അപ്പം ആഹദ, നിങ്ങൾ ആഹത്തു, അവൻ കരാറ് ചെയ്തു, ആഹത്തും നിങ്ങൾ കരാറ് ചെയ്തു, മിനൽ മുശ്രിക്കി, മുശ്രിക്കുകളിൽപ്പെട്ടവരുമായിട്ട് നിങ്ങൾ ചെയ്ത ഒരു കരാറിൻ്റെ ഒരു ഒഴിവാവലാണ് ഈ ആരുടെ ഭാഗത്ത് നിന്ന്? അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും ഭാഗത്ത് നിന്നുള്ള ഒരു ഒഴിവാവലാണ്. ആയതുകൊണ്ട് ഫസീഹു ഫസീഹു എന്താ അതിന്റെ അർത്ഥം? സിയാഹ, സിയാഹ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ടൂറിസം. അസിയാഹ ടൂറിസം എന്നാണ്. ഈ ടൂറിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും കറങ്ങി തിരിയ നല്ല സൗകര്യങ്ങളാണല്ലോ ടൂറിസത്തിനെല്ലാം കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഈ ബസ് സമരവും ഇതുമൊക്കെ നടത്തിയിട്ട് അവരെ ബുദ്ധിമുട്ടിക്കലും ഉണ്ടെങ്കിലും ശരിക്കു പറഞ്ഞ ഒരു ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിൻ്റെ അതിഥികളാണ് അവർ. അപ്പം ഈ സിയാഹ എന്ന് പറയുമ്പം യഥേഷ്ടം നിങ്ങൾ സഞ്ചരിച്ചുള്ളൂ എന്നുള്ളതാണ്. യഥേഷ്ടം സഞ്ചരിക്കുക, യാതൊരു റെസ്ട്രിക്ഷനും അവർക്ക് ഇല്ല. അത്തരത്തിൽ യഥേഷ്ടം നിങ്ങൾ സഞ്ചരിച്ചുകൊള്ളുക. എവിടെ? ഫിൽ അർദ്, ഭൂമിയിൽ. എത്ര മാസം? അർബഅത്ത അശ്ഹുരിൻ. അർബഅത്ത അശ്ഹുരിൻ എന്ന് പറഞ്ഞാൽ നാല് മാസം. അപ്പൊ ഈ നാല് മാസം ഏതാണ്? യുദ്ധം ഹറാമായ മാസമാണെന്ന് ഒരു അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഇവർക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയാണ്. യുദ്ധം ഹറാമായ മാസം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇത് വരില്ല, കാരണം റജബ് ഇപ്രായമല്ല ഉള്ളത്. അപ്പം എന്നാണോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചിട്ട് അത് പ്രഖ്യാപനം നടത്തുന്നത്, അന്ന് മുതൽ നാല് മാസത്തേക്ക് മുശ്രിക്കുകൾക്ക് എവിടെ വേണമെങ്കിലും മക്ക ഇല്ലേ, ആ ഇതിൽ മസ്ജിദുൽ ഹറാം അല്ലെങ്കിൽ ഹറമിൻ്റെ ഏത് എവിടെയായാലും അവർക്ക് യഥേഷ്ടം സഞ്ചരിക്കണം. അതുകൊണ്ടാണ് ഫസീഹു എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു റെസ്ട്രിക്ഷനും ഒരു നിയന്ത്രണവും അവർക്ക് ഉണ്ടാവുകയില്ല. ഇന്നടത്ത് പോകാൻ പാടുണ്ട്, ഇന്നടത്ത് പോകാൻ പാടില്ല എന്നുള്ള ഒരു ഇരു നിരോധവും അവർക്ക് ഉണ്ടാവുകയില്ല. വാലമു, വാലമു നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അലിമ അവൻ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മൾ ഒന്നുകൂടി പുതിയ ആളുകൾക്ക് ഈ ഗ്രാമറിൻ്റെ അടിസ്ഥാനം പഠിപ്പിക്കേണ്ടി വരുന്നതാണ്. ഈ പരീക്ഷയിലൊക്കെ വല്ലാതെ ഇതിലൊക്കെ തെറ്റു വരുന്നുണ്ട്. ആ ഫാലഫാലയിലും ആ ഇല ഇലയിലും അതിലൊക്കെ വല്ലാതെ തെറ്റുകൾ വരുന്നുണ്ട്. വാലമു നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും, ഏഴം നീ അറിയുക, ഏലമോ നിങ്ങളുടെ നാട്ടിൽ നേടുന്നതൊക്കെ കേൾക്കലുണ്ട് ഇവിടെ ഏലമോ. അതന്നെ പഴയ ആൾക്കാർക്കേ അത് കിട്ടുള്ളൂ അല്ലേ, ഇപ്പൊ വാബൊന്നുമില്ല. വാലമോ ഉമ്മത്തെ സയ്യിദന മുഹമ്മദ്. മൊലിയാക്കന്മാരുടെ ഷെയർ മാർക്കറ്റില്ല. അപ്പൊ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും, അന്നക്കും തീർച്ചയായും നിങ്ങൾ, ഗൈറ മുഅ്ജിസില്ല, ഗൈറു ഗൈറു മുഅ്ജിസില്ല, ഗൈറു എന്ന് പറഞ്ഞാൽ അല്ലാത്തവര്, ഗൈറ് അല്ലാത്തവര്. മുഅ്ജിസ്, മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആജസ എന്ന് പറഞ്ഞ ആജിസ്, ആജിസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അജിസ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സുബ്ഹാനല്ലാഹ്. അത് അല്ലല്ല, അത് ഹജ്ജിസ് ആണ്. അജിസ് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ദൗർബല്യം ബലഹീനതയാണ് ദൗർബല്യം. പിന്നെന്താ പറഞ്ഞത്? കസില് മടി. ഈ മടി മനസ്സിൽ വന്നാൽ തന്നെ ശരീരം അതിന് വഴങ്ങുന്നതാണെന്ത്? അജിസ്. ഒരു കാര്യം നമ്മൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും പറ്റൂല. എനിക്ക് വല്ലാതെ തീരെ വയ്യ എന്ന് പറയുന്ന തീരെ എന്ത് എന്ത് പറ്റൂല, വയ്യ, തീരെ വയ്യ. അത് ആദ്യം മടി മനസ്സിൽ ഉണ്ടാവുമ്പോഴാണ് അതുണ്ടാവുക. അതിനായത് രണ്ടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്, ഈ അജിസും കസിലുമായിട്ട്. ആദ്യം വരുന്നത് എവിടെയാണ്? കസില്, മനസ്സിലാണ് കസിൽ വരിക അല്ലേ. കസിൽ മനസ്സിലല്ലേ വരിക, അത് വരുമ്പം ശരീരം അതിന് വഴങ്ങിക്കൊടുക്കും എന്നുള്ളതാണ്. അപ്പം അജസ എന്ന് പറഞ്ഞാൽ അവൻ ദുർബലനായി എന്നാണ്. അജസ എന്ന് പറഞ്ഞാൽ ദുർബലനാക്കി അല്ലെങ്കിൽ ബലഹീന ആക്കി. മുഅജ്ജിസ് എന്ന് പറഞ്ഞാൽ ദുർബലനാക്കുന്നവൻ, ദുർബലൻ ആക്കുന്നവൻ. അപ്പം ഗൈറു മുഅജ്ജിസ് ഏത് മുബീനോ മുഹീന അലാത്തഹീനോ അതിപ്പോഴും ഒരു തർക്ക വിഷയമാണ്. അലാത്തഹീനോ അലാത്തഹീനോ അല്ലെ. ഗൈറു മുഅജ്ജിസ് സിമിലർ ആണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അപ്പം അശക്തനാക്കുന്നവൻ, അശക്തൻ ആക്കുന്നു. അപ്പം നിങ്ങൾ അന്നക്കും തീർച്ചയായും നിങ്ങൾ ഗൈറു മുഅജ്ജിസ് ഇല്ല, അള്ളാഹുവിനെ അശക്തനാക്കുന്നവൻ അല്ല. അവിടെ കർത്താവ് ആരാണ്? നിങ്ങളാണ്. കർമ്മം അള്ളാഹുവാണ്, അതാണ് അവിടെ. അപ്പൊ അതാ അതുകൊണ്ടാണ് അഹജസ യുഅജ്ജിസു മുഅജ്ജിസ് അഫ്അല യുഫൈലു മുഫ്അൽ. അഹജസ ബാബാണ് അത്. അപ്പം അജസ എന്ന് പറഞ്ഞ ഒരാൾ സ്വയം ബലഹീനനായി എന്നാണ്. അജസ എന്ന് പറയുമ്പോൾ വേറൊരാള് ബലഹീനം. അപ്പൊ ഗൈറു മുഅജ്ജിസ് ഇല്ല. വഅന്നല്ലാഹ തീർച്ചയായും അള്ളാഹു മുഖ്സിൽ കാഫിരീൻ. മുഖ്സ് ഖിസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്ദ്യ. അപ്പം അഹ്സ യുഹ്സി മുഖ്സി മുഖ്സിൽ കാഫിരീൻ. വഅന്നല്ലാഹ തീർച്ചയായും അള്ളാഹു മുഖ്സിൽ കാഫിരീൻ സത്യനിഷേധികളെ നിന്ദ്യവനാക്കുന്നവനും ആകുന്നു. മാത്രമല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ പരാജയപ്പെടുത്താനോ ബലഹീനനാക്കാനോ നിങ്ങളെ കൊണ്ട് കഴിയുകയില്ല. അദാനും മിനല്ലാഹ്. അദാനം എന്ന് പറഞ്ഞാൽ വിളി അല്ലെങ്കിൽ വിളംബരം, പ്രഖ്യാപനം, ഏലാൻ. ഇപ്പം ഈ അദാൻ എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ബാങ്കിന് മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ബാങ്കല്ല ഉദ്ദേശം, അദാൻ. ഇപ്പൊ മറ്റേതിനൊക്കെ എന്താണ്? ഏലാൻ, പരസ്യം എന്നുള്ളത്. അതെ, ബാങ്ക് മലയാളമല്ലേ അല്ലേ? നമ്മളെ സെമിനാറിലെ ബാങ്ക് എങ്ങനെയാ വന്നത്? ബാങ്കിന് മലയാളത്തിൽ ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? ബാങ്കേ തരാം. ശരിയാണ്, ഇക്ബാലിന്റെ ഒരു കവിത ബുക്കൻ ഇതുണ്ട്, കവിത തന്നെ ഉണ്ട്, ബാങ്കേ തരാം. ഉയർന്ന വിലാപം ഉള്ളത് ഉറുദു വാക്കാണ്. പക്ഷെ അവരിപ്പോ അതാൻ അതാൻ ഹോകയാന്നല്ലേ പറയുന്നു. അദാനും ബിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു വിളംബരമാണ് ഇത്. ഇലന്നാസ് ജനങ്ങളിലേക്ക്. എപ്പം? യൗമൽ ഹജ്ജിൽ അക്ബർ. യൗമൽ ഹജ്ജിൽ അക്ബർ, വലിയ മഹത്തായ ഹജ്ജിന്റെ ദിവസം. ഇവിടെ മഹത്തായ ഹജ്ജിന്റെ ദിവസം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് അറഫ ദിവസമാണ്, ചിലർ പറയുന്നത് ഹജ്ജിന്റെ പെരുന്നാളിന്റെ ആ ദിവസമാണ്, ചിലർ പറയുന്നത് അതുമല്ല അതിന് ശേഷമുള്ള മൂന്ന് ദിവസമാണ്. പക്ഷേ ഏതായാലും ഈ ഹജ്ജുൽ അക്ബർ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഹജ്ജുൽ അക്ബർ അല്ല, അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഹജ്ജുൽ അക്ബർ ഏതാണ്? വെള്ളിയാഴ്ച അറഫ വന്നാലുള്ള ഹജ്ജുൽ അക്ബർ. 500 പൈസയുടെ തക്കാളി 90 പൈസയ്ക്ക് വെക്കുമ്പോൾ ഒരു തള്ളില്ലേ? ആ തള്ളിനേക്കാളും വലിയൊരു തള്ളാണല്ലോ ഇവിടെ ഉള്ളത്. അതിവിടെ ഒരു ചെറിയ ഏരിയയിൽ. അപ്പൊ ദുനിയാവുന്ന മുഴുവനും ഉള്ള ഒരു തള്ളാണ് എന്ത്? ഈ വെള്ളിയാഴ്ച അറഫ വന്നാൽ ആ ദിവസമാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട്. വാസ്തവത്തിൽ അതിൽ ദീനിൽ യാതൊരു അടിസ്ഥാനവുമില്ല, ജനങ്ങളത് പറഞ്ഞ് ഉണ്ടാക്കുന്നത്. അപ്പം ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് ഏത് ദിവസമാണോ ഇവർ ആ പ്രഖ്യാപനം അന്ന് നടത്തിയത്, ആ ദിവസം ആണ് അത്. അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു ബരീഉൻ മിനൽ മുശ്രിക്കീൻ, ബരീഉൻ മിനൽ മുശ്രിക്കീൻ, അല്ലാഹു ഒഴിവായവനാണ്. മിനൽ മുശ്രിക്കീൻ, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസി. ഇവിടെ കാഫർ എന്ന് പറഞ്ഞാൽ സത്യനിഷേധി, ആദ്യം മുസ്ലിം പിന്നെ കാഫർ, സത്യനിഷേധി ആ അർത്ഥമുണ്ട്. മുശ്രിക്ക്, മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസിയാണ്. പിന്നെ മുനാഫിക്ക് എന്ന് പറയുന്നത് കപട വിശ്വാസിയാണ്. ഫാസിഖ് എന്ന് പറയുന്നത് തോന്നിയവാസിയാണ്. ഫാജിർ എന്ന് പറയുന്നത് തമ്മാടി എന്നുള്ള ഒക്കെ ഉള്ള ആ അർത്ഥമാണ്. അപ്പൊ അങ്ങനെ കുറെ ഇത് ഇതിലുണ്ട്. ഇവിടെ മിനൽ മുശ്രിക്കീൻ വറസൂലുഹു, അവന്റെ റസൂലും ഈ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. എന്നിട്ട് ഇവർക്ക് 4 മാസത്തെ ഇതും കൊടുത്തിട്ടുണ്ട്, നോട്ടീസും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുമായിട്ട് നമ്മൾ യാതൊരു കരാറുമില്ല, പക്ഷെ അവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഫ ഇൻ തുബ്തും, നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, പശ്ചാത്തപിക്കുകയാണെങ്കിൽ, അതെങ്ങനെ വരിക? താബ യതൂബു തുബ്, അതിന്റെ ബഹുവചനം തൂബു. ഇനി താബയുടെ പിന്നെ 14 ഫോം ഒന്ന് പറഞ്ഞാട്ടെ. താബ, താബ, താബു, താബത്ത്, താബത്ത, തുബിന, അത് ചിലരൊക്കെ പറഞ്ഞ താപനാണ്, താബ് തുബിന, പിന്നെ തുബ്ത, തുബ്തുമാ, തുബ്തും, തുബ്തി, തുബ്തുമാ, തുബ്തുന്ന, തുബ്തു, തുബ്ന. അപ്പൊ വഇൻ തുബ്തും, നിങ്ങൾ ഫഇൻ തുബ്തും, അപ്പോൾ നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ, ഫഹുവ ഖൈറുൻ ലക്കും, ഫഹുവ അപ്പോൾ അത് ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ്. അപ്പം ഇവിടെ 4 മാസം കൊടുത്തിട്ടുണ്ട്. ഈ കരാറ് ഇതായി കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് മക്കം ഫത്വയിലൂടെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇസ്ലാം ഒരു ഇത് തുറന്നു വെക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 മാസത്തിൽ യഥേഷ്ടം ഈ മുസ്ലിങ്ങളുമായിട്ട് ഇടപഴകാൻ, എന്നിട്ട് മുസ്ലിങ്ങളെ അവർ മനസ്സിലാക്കണം. ഇത് ഏതൊരു ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, സുബ്ഹാനല്ലാഹ്, ഇന്ന് ഈ ഗൾഫ് നാടുകൾക്ക് അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹം, അല്ലാഹു കൊടുത്ത ഒരു അനുഗ്രഹം, പ്രത്യേകിച്ച് നമ്മളെ ദുബായ്, UAE എന്ന് നോക്കുകയാണെങ്കിൽ, ലോകത്തിലുള്ള മിക്ക രാഷ്ട്രങ്ങളിലുള്ള മിക്ക മതസ്ഥരും അവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആ നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്താനും വന്നവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉള്ള വലിയ ഒരു അവസരം അള്ളാഹു സുബ്ഹാനഹു വതാല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്ത് തന്നെയായിരുന്നാലും പ്രയോഗത്തിൽ ഇതാണുള്ളത്. മുഴുവനും 100% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിൽ നിന്നുമുള്ള, കാരണം ഹജ്ജിൽ പോലും ഇത് ഇല്ല, ഹജ്ജിൽ ഏതാനും മാസങ്ങളോ ദിവസങ്ങളോ ഉള്ളൂ, ആഴ്ചകളേ ഉള്ളൂ. ഇവിടെ കൊല്ലങ്ങൾ ആ ഒരു ജനക്കൂട്ടം വന്നിട്ട് ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളുടെ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ റസൂല് നിങ്ങൾക്ക് സാക്ഷിയാവാൻ വേണ്ടി. പക്ഷെ ഇതിൻ്റെ വേറൊരു ദുരന്തം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ നാടുകളിലെ ആളുകളുടെ പെരുമാറ്റം കണ്ടിട്ട് ഇസ്ലാമിൽ നിന്ന് ജനങ്ങൾ ഓടിപ്പോയി എന്നുള്ളതല്ലാതെ അതിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ട് ഇല്ല. ഒരാൾ കുറേ മുമ്പ് 10-30 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ ഇൻ്റർവ്യൂവിന് പോയപ്പം ഒരു ഡോക്ടർ ചോദിച്ചു, അവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഇത് അവിടെ വരാൻ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പം, ഇയാളെ പ്രീതിപ്പെടുത്താനോ എന്തോ മറ്റേ ആൾ പറഞ്ഞു, എനിക്ക് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ പറ്റിയൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം മൂപ്പരവരോട് പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാമിൽ നിന്നൊക്കെ വളരെ ദൂരെ. അപ്പം പക്ഷേ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ പറയുന്നത്, ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്തതിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആ 4 മാസത്തിൽ ആർക്കൊക്കെ ഇനി രക്ഷ വേണമെങ്കിൽ ഇസ്ലാമിൻ്റെ വാതിലുകൾ തുറന്നിട്ടുണ്ട്, എല്ലാവിധത്തിലും അവർ സുരക്ഷിതരാണ് എന്നുള്ള ഒരു വലിയൊരു സന്ദേശമാണ് ഈ 4 മാസത്തെ നോട്ടീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിളംബരത്തോടൊപ്പം തന്നെ ഇത് പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഫൈൻ തുബ്തും ഫഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ അത് നിങ്ങൾക്ക് ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് ഉത്തമമാണ്. വഇൻ തവല്ലൈതും, വഇൻ തവല്ലൈതും, നിങ്ങൾ പിന്തിരിഞ്ഞു. തവല്ലാ അവൻ പിന്തിരിഞ്ഞു, തവല്ലൈത നീ പിന്തിരിഞ്ഞു, തവല്ലൈതും നിങ്ങൾ പിന്തിരിഞ്ഞു. ഇൻ തവല്ലൈതും, ഇനി നിങ്ങൾ പറ പിന്തിരിയുകയാണ്, ഫലം നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അന്നക്കും തീർച്ചയായും നിങ്ങൾ ഗൈറു മുഅ്ജിസില്ല, അള്ളാഹുവിനെ അശക്തനാക്കുന്നവർ അല്ല എന്ന് നേരത്തെയും പറഞ്ഞു. നേരത്തെ അതിതാണ്, ഇപ്പോഴും ഒരു ഓഫർ കൊടുത്തു, ഈ ഓഫർ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആ ദോഷം, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആയതുകൊണ്ട് വബശ്ശിരില്ലദീന കഫറു, ബശ്ശിർ സന്തോഷ വാർത്ത അറിയിക്കുക, ബശ്ശറ യുബശ്ശിറു, തബ്ശീറൻ ഫഹുവ മുബശ്ശിർ. മുബശ്ശിർ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്തക്ക് എന്താ പറയുക, സന്തോഷ വാർത്തക്ക് ബുഷ്റ. യാ ബുഷ്റ ഹാദാ ഗുലാം, യാ ബുഷ്റ ഹാദാ ഗുലാം, ഉസ്താദ്മാരൊന്നും പറയണ്ട. പിന്നെ ഇതെവിടെയാണ് യാ ബുഷ്റ ഹാദാ ഗുലാം, ഏത് കുട്ടിയാണ്, ഏത് കുട്ടിയാണ്? അതെ, യൂസഫിന് വേണ്ടി, ചെറിയൊരു ഉസ്താദ് തന്നെ അല്ലേ, അല്ലേ ഉസ്താദ്, ആരല്ല ആരല്ല ഉസ്താദ് അല്ലാത്തതെന്ന് തീരും. ബുഷറാലി ഉമ്മത്തിഹി ബിറുയ്യതി വജ്ഹിഹി, അതെവിടെയാണ്, മംഗൂസും. ഇന്ന് ശരിക്കും അതിന്റെ ദിവസമല്ലേ അല്ലേ. വബശ്ശിരില്ലദീന കഫറു, ഇന്നാ അർസൽനാക ശാഹിദൻ ومبشرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. انا ارسلناك, തീർച്ചയായും നബിയെ താങ്കളെ നാം അയച്ചിരിക്കുന്നു, ഷാഹിദൻ സാക്ഷിയായിരിക്കുന്നു, ഖുർആന്റെ ഒരു സാക്ഷിയായിട്ട്, ومبشرا സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു, ونذيرا നരകത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നവൻ, വദായൻ ഇലല്ലാഹി അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനും, ബി ഇദിനിഹി അവൻ്റെ അനുമതിയോടുകൂടി. കാരണം അവിടെ അത് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അത് ക്ഷണം സ്വീകരിക്കുന്നത് അല്ലാഹുവിൻ്റെ അനുമതിയുള്ളു. സിറാജൻ മുനീറ, ഒരു കത്തിജ്വലിക്കുന്ന ഒരു പ്രകാശമല്ല, വിളക്കാണത്, പ്രകാശം അതാണ്, സിറാജ്, സിറാജുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വിളക്ക്, സിറാജു നിസാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വിളക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഇതാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ? ഒന്ന്, ഖുർആന്റെ ജീവിക്കുന്ന സാക്ഷികളാവുക. മറ്റുള്ളവരോട് സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. നരകത്തെപ്പറ്റി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. ഓ സിറാജം മുനീറ കത്തിച്ചൊലിക്കുന്ന ഒരു വിളക്ക്. ഒരു മൂമിന് അത് ഖുർആൻ വേറെ എന്തുമായിട്ടാണ് ഇതിനെ ഉപമിച്ചിരിക്കുന്നത്? കലിമത്തു തൗഹീദിനെ ഖുർആൻ ഉപമിച്ച വേറെന്തുമായിട്ടാണ്? ഷജറത്ത്, കഷജറത്തിൻ തയ്യിബത്തൻ മസലൻ, കലിമത്തൻ തയ്യിബത്തൻ കഷജറത്തിൻ തയ്യിബത്തിൻ, ഒരു നല്ലൊരു വൃക്ഷം. അസുലുഹാ സ്ഥാപിത്തും പിള്ളാർ. പിന്നെ തൂത്തി ഉക്ലഹ കുല്ലഹി, ഭൂമിയിൽ ആഴത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അതിൻ്റെ തടി, തായ്വേര്, അതിൻ്റെ ചില്ലകൾ ആകാശം മാനം മുട്ട പറന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്നു. അത് അതിൻ്റെ പഴങ്ങൾ എല്ലാ സമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു യഥാർത്ഥ സത്യവിശ്വാസി ഈ ഒരു മോഡലിൽ ആയിരിക്കാം. ഈ ഗുണങ്ങൾ ശരിക്കുണ്ടാവണം. കാരണം ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ശഹീദ. ഇതാണ് യഥാർത്ഥ ഒരു മുസ്ലിം സമൂഹവും മുസ്ലിം വ്യക്തിത്വവും എന്ന് പറയുന്നത് ഇതാണ്. ഉബശ്ശിരിൽ ലദീന കഫറൂ, അവിശ്വസിച്ചവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതൊരു കളിയാക്കിയിട്ട് പറയുന്നതാണ്. കാരണം അവിശ്വസിച്ചവർക്ക് എന്ത് സന്തോഷ വാർത്ത? അദാബിൻ അലീം, വേദനാജനകമായ ഒരു ശിക്ഷയെ സംബന്ധിച്ച് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക. ഇതിൽ ആരൊഴിവാണ്? ഇല്ലല്ലദീന, ഒരു കൂട്ടരൊഴിയിച്ച്. ആഹത്തും മിനൽ മുശ്രിക്കീന, ആഹത്തും മിനൽ മുശ്രിക്കീന, മുശ്രിക്കുകളിൽ നിന്ന് നിങ്ങൾ കരാറ് ചെയ്ത ഒരു കൂട്ടര് ഒഴിച്ച്. അവരാരാണ്? സുമ്മ, പിന്നീട് ആ കരാറ് ചെയ്തതിന് ശേഷം ലം യങ്കുസൂക്കും, ലം യങ്കുസൂക്കും, നഖസ എന്താണ് അർത്ഥം? കുറച്ചു, കുറച്ചു. അപ്പം നഖസ യങ്കുസു, അവൻ കുറക്കും. യങ്കുസു, അവര് കുറക്കും. യങ്കുസൂക്കും, അവര് നിങ്ങളോട് കുറക്കും. ലം യങ്കുസൂക്കും, അവര് നിങ്ങളോട് കുറച്ചിട്ടില്ല എന്നാണ്. ലായങ്കുസൂക്കും എന്ന് പറഞ്ഞാൽ അവരെ നിങ്ങളോട് കുറക്കുകയില്ല. പക്ഷെ ലമ്മ വന്നതുകൊണ്ട് അതിൻ്റെ മീനിങ് പാസ്റ്റ് ടെൻസായി, ഭൂതകാലം ആയി. ലം യങ്കുസൂക്കും, അവർ യാതൊരു കുറവും വരുത്തിയിട്ടില്ല. ഒന്ന്, വലം യുലാഹിറു അലൈക്കും അഹദൻ. ലാഹറ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? വെടിവാക്കുക എന്ന് പറയാൻ ലഹറയാണ്. ലഹറൽ ഫസാദു ഫിൽ ബറി വൽ ബഹർ, അതെ പരസ്പരം. പക്ഷേ ഇതിന് ലാ അക്കൂനു ലഹീറൻ ലിൽ മുജ്രിമീൻ, ലാ അക്കൂനു ലഹീറൻ ലിൽ മുജ്രിമീൻ, എന്താ ഇതിൻ്റെ അർത്ഥം? ഞാൻ ആവുകയില്ല, ലാ അക്കൂനു, ഞാൻ ആവുകയില്ല ലഹീറൻ, ഒരു സഹായി, ലിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് ഞാൻ ഒരിക്കലും സഹായി ആവുകയില്ല. ഇതാര് പറഞ്ഞതാണ്? ആര് പറഞ്ഞതാണ്? ആരാ പറഞ്ഞത്? പറയ, എന്താണ്? ഈ മൂസാനബിയല്ല, മൂസാനബി അലൈഹി സ്സലാമാണ് പറഞ്ഞത്. ആ മറ്റേ ചങ്ങാതിനെ ഒരു അടി വെച്ചപ്പം അത് കാഞ്ഞു പോയല്ലോ. അപ്പോൾ പടച്ചവനോട് പറഞ്ഞു, പടച്ചവനെ ഇത് ഇബ്ലീസിൻ്റെ പഠിപ്പാണ്, പണിയാണ്. അതുകൊണ്ട് ഞാൻ ലാ അക്കൂനു ദഹീറൻ ലിൽ മുജ്രിമീൻ, ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് ഞാൻ ഒരിക്കലും സഹായി ആവുകയില്ല. അപ്പം ഇവിടെ ഉദ്ദേശം എന്താണ്? ളാഹറ വലം യുദാഹിറു, അവർ സഹായിച്ചിട്ടുമില്ല. അലൈക്കും, നിങ്ങൾ എതിരെ. ളാഹറ അല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എതിരെ അവർ സഹായിച്ചിട്ടുമില്ല. അഹദൻ, ആരെയും, ഒരാളെയും അവർ നിങ്ങൾക്കെതിരെ സഹായിച്ചിട്ടുമില്ല. അവർ രണ്ട് കാര്യം എന്ന് വെച്ചിട്ടും ആ കരാറിൽ അവർ ഒരു കുറവും വരുത്തിയിട്ടില്ല. അവരുടെ ആ വ്യവസ്ഥകളൊക്കെ അവർ പൂർണ്ണമായി പാലിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾക്കെതിരെ ആരെയും അവർ സഹായിച്ചിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പൂർത്തിയാക്കുക. ഇലൈഹിം, അവരിലേക്ക്, അഹദഹും, അവരുടെ കരാറ്. ഇലാ മുദ്ദത്തിഹിം, മുദ്ദത്ത് എന്താണ്? അളവ് അല്ലെ, എണ്ണം വരെ, അല്ലെങ്കിൽ അതിൻ്റെ പിരീഡ് വരുന്നത്. മുദ്ദത്തുൽ അഖ്ദ്, കോൺട്രാക്ട് പിരീഡ് എന്നുള്ളതാണ് മുദ്ദ. അപ്പം മുദ്ദ് എന്ന് പറഞ്ഞാൽ വേറെയാണ് അർത്ഥം, അളവ് തന്നെയാണത്. ആ ശരിക്കും പറഞ്ഞാൽ അതന്നെ അളവ്. അതെന്താണെന്ന് അറിയാലോ? അതെ, അതെന്തിനാണ്? ഒരു ചോറ്, ഉച്ചക്ക് ചോറുണ്ടാക്കുമ്പോൾ ഒരു മുദ്ദ് അതാണോ? അല്ലല്ലോ. അതെ, അതുണ്ട്, അതുണ്ട്. മറ്റേ സക്കാത്തിൽ അല്ല, പിതൃ സക്കാത്തിൽ വരുന്നുണ്ട് മുദ്ദ്, സാവും മുദ്ദും. ഇവിടെ മുദ്ദത്ത് അതാണ് മറ്റ് നോമ്പ്. നോമ്പ് ഒഴിവായിപ്പോയാൽ കാരണം പിന്നെ ഒരു മുദ്ദ് കൊടുക്കാന്നുള്ള ഒരു നിയമമുണ്ടല്ലോ. അതിനും ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, യുഹിബ്ബുൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഇവിടെ എന്തിനാ അതിന് അത് പറഞ്ഞത്? കരാറ് പാലനം അല്ലാഹു ഭക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, ആരാധനയുമായിട്ട് ബന്ധപ്പെടുന്നു, ഭക്തിയുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ലാ ഈമാന, ലാ ഈമാന ലഹു മല്ലാ ലഹു അമാന, ലാ ലാ ദീന മൻ ലാ ലഹു അഹദ്. അമാനത്തില്ലാത്തവന് ഈമാനില്ല, കരാറ് പാലിക്കാത്തവന് ദീനും ഇല്ല. ഈ ഒരു അമാനത്തിന്റെ കാര്യം, ഈ മുസ്ലിം സമുദായം മാത്രം ഈ അമാനത്തി ഈ ഭൂമുഖത്ത് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലുണ്ട്. എന്തുമാത്രം മാറ്റമായിരിക്കും അറിയോ ആ സമൂഹത്തിലുണ്ടാവും. അമാനത്ത്, കൃത്യനിഷ്ഠ, ജോലിയിൽ കൃത്യനിഷ്ഠ, ഉത്തരവാദിത്വ ബോധം, സമയപാലനം, ഇതൊക്കെ ഈ അമാനത്തിൻ്റെ ഇതിൽ വരുന്നുണ്ട്. വാങ്ങിയാ കൊടുക്കൽ, ഇതെല്ലാം അമാനത്താണ്. ഇന്ന അല്ലാഹ യൗമുറുക്കും അന്തു അദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസൂലുൻ അൻ റഇയതിഹി. ഒരൊറ്റ ഒരു അമാനത്ത് മുസ്ലിങ്ങൾ കൊണ്ടു നടക്കും. അമാനത്തുള്ള ഒരു പത്ത് ജോലിക്കാരെ ഒരു സ്ഥാപനത്തിന് കിട്ടിയാലും ആ സ്ഥാപനം വിജയിച്ചു. ഞങ്ങളുടെ ഡീന് പറയുന്നുണ്ടായിരുന്നു, ഒരാൾ രാജിവെച്ചപ്പോൾ അയാളെ പറ്റി പറഞ്ഞത്, നല്ല ആൾക്കാരൊക്കെ ഇവിടുന്ന് പോവാണല്ലോ. കാരണം അദ്ദേഹം ഈ കോളേജ് അദ്ദേഹത്തിൻ്റെതാണെന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ട ഏറ്റവും വലിയൊരു ഗുണം. ലാ തഖുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ അന്യായമായി തിന്നരുത് എന്ന് പറയുമ്പോൾ എന്റെ സമ്പത്ത് അന്യായം, ഞാൻ തിന്നുന്നത് അന്യായമാകുന്നത് എങ്ങനെയാണ്? ആ ഖുർആന്റെ പ്രയോഗം വളരെ അർത്ഥവത്താണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഈ പിന്നെ വളഞ്ഞു നിൽക്കുന്ന നെൽവയലുണ്ടല്ലോ, അതിൽ ഈ പശുക്കൾ ഇറങ്ങിയിട്ട് അത് തിന്നു. അപ്പൊ ഞാൻ വിചാരിക്കാണ് എന്ത്, അത് തിന്നോട്ടെ, അതിന്റെ വയറ് നിറഞ്ഞോട്ടെ, ഇത് എന്റേതല്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് വേണം അവിടുന്ന്? ഒരു കല്ലെടുത്ത് അതിനെറിയാം. പക്ഷെ ഇന്നൊക്കെ കല്ലെടുത്ത് എറിയാൻ നമ്മളെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇന്ന് ഗൾഫിൽ പഠിച്ച കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്, അവർ നാട്ടിൽ പോയിട്ട് ഒരു പട്ടി കടുക്കാൻ വന്നാൽ എന്താ അവർ ചെയ്യുക? അതരുമോ എന്നും പറഞ്ഞ് തലയിൽ കയ്യിൽ വെച്ച് കരയും. അവിടെ നാട്ടിലുള്ള കുട്ടി എന്ത് ചെയ്യും? ഉടനെ ഒരു കല്ലെടുത്തിട്ട് അതിന്. അപ്പം പറഞ്ഞു വന്നത് ഒരു ടാപ്പ് എന്ന് വെള്ളം ഒഴിഞ്ഞു പോവാം. അപ്പം ഞാൻ ഒരിക്കലും കരുതരുത് ഇത് വേറൊരാളതാണ് എന്ന് കരുതരുത്, മറിച്ച് ഇത് എൻ്റെതാണ്. അത് നഷ്ടപ്പെട്ടാൽ അതിനൊരുപാട് പാർശ്വഫലങ്ങളും ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ ചെയ്യുമ്പം അത് വെള്ളമാവട്ടെ ഇലക്ട്രിസിറ്റി ആവട്ടെ ആരുടേതായാലും അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെതാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഖുർആന്റെ ആ പ്രയോഗം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അംവാലക്കും ബൈനക്കും ബിൽബാത്തിൽ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ അന്യായമായി തിന്നരുത്. ആ വന്ന വഴിയെ വരുന്ന വഴിയെ വ്യത്യാസമുള്ളൂ, മറ്റ് സമ്പത്ത് മുഴുവനും നിങ്ങളുടെ സ്വന്തമാണ്. ഭൂമി മുഴുവൻ ഒരു സത്യവിശ്വാസി ഭൂമി പരിപാലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആഴുതും ഇലാ മുദ്ദത്തിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ. ഈ കരാറ് കാലത്തെ ഭക്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു, ഭക്തിയെ അള്ളാഹുവായിട്ടുള്ള സാമീപ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ മുഹബ്ബത്ത്, അതാണ് ആ പ്രയോഗം. ഏത്? യുഹിബ്ബുൽ മുത്തഖീൻ എന്നുള്ളത്. പിന്നെ കരാറ് പാലനത്തെ ആരാധനയുമായിട്ടും മുത്തഖവയുമായിട്ടും ഇബാദത്തും തഖവയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു, എന്നിട്ട് അതിനെ അള്ളാഹുവായിട്ടുള്ള മുഹബ്ബത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇല്ല, അപ്പം ഈ നേരത്തെ പറഞ്ഞത് കരാറ് ലംഘിച്ച ആൾക്കാരുമായിട്ടുള്ള കരാറ് ദുർബലപ്പെടുത്തിയിരിക്കുന്നു, പക്ഷേ അവർക്ക് 4 മാസത്തെ നോട്ടീസ് ഉണ്ട്. അതേസമയം നിങ്ങൾക്കെതിരായിട്ട് ആരെയും സഹായിക്കാത്ത ഒരു വിഭാഗം, അവർ കരാറിലെ വ്യവസ്ഥകൾ എല്ലാം പൂർണ്ണമായി പാലിക്കുകയും ചെയ്തവർ, അവരുമായിട്ട് എത്ര കൊല്ലത്തേക്കാണോ കരാറ് ചെയ്തിരിക്കുന്നത്, ആ കരാറ് തീരുന്നത് വരെ, അതിൻ്റെ പിരീഡ് തീരുന്നത് വരെ. പക്ഷേ അത് കരാറ് തീരുന്നതിന് മുമ്പ് നിങ്ങൾ ആ കരാറ് ഇനി പുതുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വിവരം അവർക്ക് നൽകി നോട്ടീസ് കൊടുക്കണം, ഞങ്ങളിനി ഈ കരാറ് പുതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു വരെ കാലത്ത് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു വിഭാഗവുമായിട്ട് അവർ കരാറ് തീരുന്ന ദിവസം തിന്നെ ഒരു കുറച്ച് ദിവസം മുമ്പ് സൈന്യത്തെ കൊണ്ടുപോയിട്ട് അവരുടെ സ്ഥലത്തിൻ്റെ അതിർത്തിയിൽ കൊണ്ട് നിർത്തിയപ്പം സഹാബികൾ മുആവിയ റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് തടഞ്ഞു എന്നുള്ളത് അത്രയും വിശാലമാണ്. ഈ സൂറത്തു തൗബയാണ് പിന്നെ ഒരുപാട് ആക്ഷേപങ്ങൾക്കും പിന്നെ ഇതായ ഒരു സൂറത്താണ്. ഇതിനെ കോടതിയിൽ വരെ എടുത്തിട്ടുണ്ട്. ഏത്? ഖുർആൻ നിരോധിക്കണം, അമുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലണം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് നിന്ന്. അപ്പം ആ യുദ്ധത്തിൻ്റെ ഇടയിൽ ശത്രു സൈന്യത്തിലെ ഒരാൾ വന്നിട്ട് നിങ്ങളോട് എനിക്കൊന്ന് ഇസ്ലാമിനെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ 4 മാസം ഇസ്ലാമിനെ പഠിക്കാനുള്ള ഒരു അവസരം അവർക്ക്. ഈ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിലും ശത്രുപക്ഷത്തിലുള്ള ഒരാൾ വന്ന് നിങ്ങളോട് ഇസ്ലാമിനെ പഠിക്കണം എന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്കിതൊന്നും സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ നിന്നെ ഇവിടുന്ന് കാച്ചിക്കളയാം എന്ന ഒരു ഇത് നടപടി അവിടെ സ്വീകരിക്കാൻ പാടില്ല. അവനെ സുരക്ഷിതമായിട്ട് അവൻ്റെ സങ്കേതത്തിലേക്ക് എത്തിക്കേണ്ട ബാധ്യത ഒരു ഇസ്ലാമിക ഗവൺമെൻ്റ് ആണെങ്കിൽ അവർക്കുണ്ട്. അതും ഈ ആയത്തിൽ തന്നെ, ഈ സൂറത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പം അത്രയും വിശാലമായ ഒരു വീക്ഷണമാണ് അത്. മറ്റേ ആയത്ത് ഒരു യുദ്ധ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പം അവിടെ നിൽക്കട്ടെ. അപ്പം ഇൻഷാല്ലാഹ് നിങ്ങൾ പരീക്ഷയുടെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ചിലപ്പോൾ ഇതുമായിട്ട് ഒരു